Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
तत्र चक्षुर्गच्छति न वाग्गच्छति नो मनो न विद्मो न विजानीमो यथेदत् अनुशिष्याद। മൂന്നാമത്തെ മന്ത്രം ഭാഷ്യം പറയുന്നു, യസ്മാൻ ശ്രോത്രാദേരവി ശ്രോത്രാദി ആത്മഭൂതം ബ്രഹ്മ അതോ ന തത്ര തസ്മിൻ ബ്രഹ്മണി ചക്ഷുർഗച്ഛതി। ശ്രോത്രസ്യ ശ്രോത്രം എന്ന് പറഞ്ഞ അതേ താല്പര്യം തന്നെ ഇവിടെയും പറയുന്നു। ശ്രോത്രാദിരവി ശ്രോത്രാദി, ശ്രോത്രം ചക്ഷു മനസ്സ് അതിനെല്ലാം ശ്രോത്രവും ചക്ഷുവും മനസ്സായിരിക്കുന്നത്। ആത്മഭൂതം അതിൻ്റെ എല്ലാം വാസ്തവസ്വരൂപമായിരിക്കുന്നത് അതാണ് ബ്രഹ്മ। അതോ ഇന്നത്തെ തസ്മിൻ ബ്രഹ്മണയും ചക്ഷുണ്ണ ഗച്ഛതി, അതുകൊണ്ടവിടെ ചക്ഷുരേന്ദ്രിയം എത്തിച്ചേരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ചക്ഷുരേന്ദ്രിയം എത്തിച്ചേരുന്നില്ല എന്ന് പറഞ്ഞാൽ ചക്ഷുരേന്ദ്രിയം വിഷയങ്ങളിലെത്തിച്ചേരും, ചക്ഷുരേന്ദ്രിയം വിഷയങ്ങളെ ഗ്രഹിക്കുന്നു, അതുപോലെ ചക്ഷുരേന്ദ്രിയം അതിൻ്റെ ആത്മഭൂതമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ അത് ഗ്രഹിക്കുന്നില്ല, അതിന് കാണാൻ കഴിയുന്നില്ല എന്ന് ചുരുക്കം, കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ല, പ്രത്യക്ഷമല്ല, അത് പ്രത്യക്ഷ വിഷയമല്ല, പ്രത്യക്ഷത്തെയാണ് നമ്മൾ മുഖ്യപ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നത്। പ്രത്യക്ഷമായ ഒന്നിനെ നമ്മൾ ഉള്ളതായി സത്യമായി ഗണിക്കുകയുള്ളൂ, പക്ഷെ ഇതങ്ങനെയല്ല, അപ്പോൾ ഇതിനെ കണ്ടിട്ട് വിശ്വസിക്കാൻ വയ്യ, കണ്ടിട്ട് ഇതിനെ അംഗീകരിക്കാൻ വയ്യ, എന്നാൽ ഇത് മാത്രമേ സത്യമായിട്ടുള്ളതാണ്। ആ സത്യത്തിന് പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്ന പ്രത്യക്ഷം അതിവിടെ സാധ്യമല്ല എന്നാണ് പറഞ്ഞു വരുന്നത്। അത് കണ്ണുകൊണ്ടുള്ള പ്രത്യക്ഷം, അതിന് ചാക്ഷുഷ പ്രത്യക്ഷം എന്ന് പറയും, ആ ഒരു പ്രത്യക്ഷം മാത്രമല്ല, വാക്ക് ചെവി കൊണ്ട് കേൾക്കുന്ന ഒരു പ്രത്യക്ഷമാണ്, മണക്കുന്ന ഒരു പ്രത്യക്ഷമാണ്, രുചിക്കുന്ന പ്രത്യക്ഷമാണ്, സ്പർശിക്കുന്ന പ്രത്യക്ഷമാണ്। ഈ ഒരു പ്രത്യക്ഷത്തെ നിഷേധിച്ചതോടുകൂടി ബാക്കിയുള്ള എല്ലാ പ്രത്യക്ഷങ്ങളെയും നിഷേധിച്ച് ആത്മ സ്വസ്വരൂപം ബ്രഹ്മം അത് പ്രത്യക്ഷമല്ല, പ്രത്യക്ഷമല്ല എന്നാൽ അതെങ്ങനെ സത്യമാകും, അതിനെന്താ പ്രമാണം, ഒന്ന് സത്യമാണോ അസത്യമാണോ എന്ന് സ്വാനുഭവത്തിലൂടെ വേണം തീരുമാനിക്കേണ്ടത്, അനുഭവത്തിന് പ്രമാണം ആവശ്യമാണ്। ഇവിടെ ഇത് ഒരു അനുഭവത്തിനും വിഷയമല്ല എന്നടുത്ത് പറയും, പ്രത്യക്ഷവുമല്ല, പിന്നെ അതിനെന്താ പ്രമാണം, അത് ഉണ്ടെന്നങ്ങനെ കരുതും സ്വതപ്രമാണം. മറ്റു പ്രമാണങ്ങളെയൊന്നും അത് അപേക്ഷിക്കുന്നില്ല. അതിനുവേണ്ടിയിട്ടാണ് സ്വാത്മനി ഗമനാസംഭവ. നിങ്ങൾക്കൊരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാം. നമുക്ക് ഒന്നുകൊണ്ട് മറ്റൊന്നിനെ അറിയാൻ പറ്റും. ഗമനം ഞാനും രണ്ടും ഒന്ന് തന്നെ. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാം. താൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് തന്റെ ചുവട്ടടിയിലേക്ക് എങ്ങനെയാ ഒരാൾ നടക്കുന്നത്? സാധ്യമല്ലല്ലോ. നടക്കണമെങ്കിൽ തന്റെ ചുവട്ടിളക്കണം, കാലിളക്കണം, മറ്റൊരു സ്ഥലത്തേക്കേ പറ്റൂ. അതുപോലെ അറിയണമെങ്കിൽ മറ്റുള്ളതിനെ അറിയാൻ പറ്റും. തന്നെ എങ്ങനെ അറിയാൻ പറ്റും? സ്വാത്മനി സ്വസ്വരൂപത്തിൽ ഗമനം സാധ്യമല്ല, അറിവ് സാധ്യമല്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രിയങ്ങളെ ഉദാഹരണമായിട്ട് ഇവിടെ എടുക്കുന്നത്. തഥാന വാഗ്ഗച്ഛതി, ഈ പറയുന്നൊന്നും അതിനെ അല്ല. വാക്കവിടെ എത്തിച്ചേരുന്നില്ല, വാക്കുകൊണ്ട് പറയാൻ സാധ്യമല്ല, വാക്കുകൊണ്ട് വെളിപ്പെടുത്താൻ സാധ്യമല്ല. നമ്മളെന്താണ് ആഗ്രഹിക്കുന്നത്? ഇതിനെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നാണ്. ഇത് പറഞ്ഞു വെളിപ്പെടുത്താൻ സാധ്യമല്ല. വാചാഹി ശബ്ദ ഉച്ചാര്യമാണോ അഭിധേയം പ്രകാശേതി. വാക്കുകൊണ്ട് ശബ്ദത്തെ ഉച്ചരിക്കുന്നു, ആ വാക്കിന്റെ വിഷയം നമുക്ക് വ്യക്തമാകുന്നു. പുസ്തകം എന്ന് കേൾക്കുന്നു, പുസ്തകത്തെ കുറിച്ചുള്ള ജ്ഞാനം ഉള്ളിലുണ്ടാകുന്നു. വാചാഹി ശബ്ദ ഉച്ചാര്യമാണ്, ശബ്ദം അവിടെ ഉച്ചരിക്കപ്പെടുന്ന ശബ്ദം അത് പുസ്തകം. അഭിധേയം എന്താണ് ആ വസ്തു? ശബ്ദവും അർത്ഥവും, വാക്കും അർത്ഥവും, ശബ്ദവും വിഷയവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ശബ്ദത്തിലൂടെ ഓരോന്നിനെയും പ്രകടമാക്കും, പ്രകാശിപ്പിക്കുന്നു. അതിനെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ഉള്ളിലുണ്ടാകുന്നു. അതുപോലെ നമ്മൾ ധരിക്കുന്നു എന്താണോ, ഈ സ്വസ്വരൂപത്തെയും അങ്ങനെ ധരിക്കും, വാക്കിലൂടെ ധരിക്കും. യഥാ തഥാ അഭിധേയം പ്രതി വാഗ്ഗച്ഛതി തിച്ചത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നു, അർത്ഥത്തെ ഗ്രഹിക്കുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? ശബ്ദവും അർത്ഥവുമായി ബന്ധപ്പെടുന്നു. ശബ്ദത്തിനും അർത്ഥത്തിനും പരസ്പരം പിരിയാൻ വയ്യാത്ത ബന്ധമാണ്. അതുകൊണ്ടാണ് ആ ശബ്ദം അർത്ഥത്തെ തന്നെ ബോധിപ്പിക്കുന്നത്. അവിടെ നമുക്ക് പറയാൻ എന്താണ്? ശബ്ദം അർത്ഥത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ശബ്ദം അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയും. ഇവിടെ നമ്മൾ ശബ്ദത്തിലൂടെ തന്നെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നു. അത് വൃദ്ധാശ്രമമാണ്, അത് സാധ്യമല്ല, ഇതിനെ ഗ്രഹിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? തസ്യ ശബ്ദസ്യ നിർവർത്തകസ്യ കർണസ്യ ആത്മാ ബ്രഹ്മ അതോ എന്ന വാഗ്ഗച്ഛതി. ശബ്ദം ശബ്ദത്തിന്റെ നിർവർത്തകമായിരിക്കുന്നു, ശബ്ദത്തെ പുറപ്പെടുവിക്കുന്നു. കരണം വാഗേന്ദ്രിയം അതിന്റെ എല്ലാം ആത്മാവ് സ്വരൂപമായിരിക്കുന്നതാണ് ഈ ബ്രഹ്മം. സ്വസ്വരൂപം, അതുകൊണ്ട് വാക്ക് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സ്വരൂപത്തിൽ പ്രവൃത്തി സാധ്യമല്ല, അതാണ് ഒരിടത്തും അത് സംഭവിക്കുന്നത്. പ്രവർത്തിക്കുന്നതിന് രണ്ടു വേണം, ഒന്ന് മറ്റൊന്നിലേക്ക് പ്രവർത്തിക്കും. മനസ്സായാലും ജ്ഞാനേന്ദ്രിയങ്ങളായാലും കർമ്മേന്ദ്രിയങ്ങളായാലും ബാഹ്യമായ വസ്തുക്കളായാലും ശരി, ഒന്ന് മറ്റൊന്നിനോട് ചേർന്നേ പ്രവർത്തിക്കും. ഒന്നിനും അതിൽ പ്രവർത്തിക്കാൻ സാധ്യമല്ല. വിരൽ തുമ്പ് കൊണ്ട് വേറൊരു വിരൽ തുമ്പിത്തൊടാം, അതിന് അതിനെ തന്നെ സ്പർശിക്കാൻ സാധ്യമല്ല. കണ്ണുകൊണ്ട് വേറൊരു കണ്ണിനെ കാണാം, മറ്റു വിഷയങ്ങളെ കാണാം, കണ്ണിനെ എതിരിട്ട് നോക്കാൻ വയ്യ, അതിനെ കാണുന്നതാണ്. അതാണ് ഇവിടെ പറഞ്ഞെന്താണോ, തന്നിൽ പ്രവർത്തിക്കാൻ സാധ്യമല്ല, മറ്റൊന്നിൽ പ്രവർത്തിക്കാം. ഇവിടെ ശ്രോത്രത്തിന്റെ വാക്കിന്റെ മനസ്സിന്റെ എല്ലാം ആത്മാവായിരിക്കുന്നു, അതിൻ്റെ എല്ലാം സ്വരൂപമായിരിക്കുന്നു. സ്വരൂപമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതൊന്നിലാണോ അത് പ്രവർത്തിക്കുന്നു, അതാണ് അതിൻ്റെ സ്വരൂപം. ഏതൊന്നിനാണോ അത് നിലനിൽക്കുന്നത്, അത് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ കസേരയിലിരിക്കുന്നു, ഞാൻ ഭൂമിയിൽ നിൽക്കുന്നു, അതുകൊണ്ടൊന്നും ഇതെന്റെ സ്വരൂപമാകുന്നു. കസേരയോ ഭൂമിയോ എന്റെ സ്വരൂപമല്ല, ഞാനതിനെ ആശ്രയിക്കുന്നു. അതത് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ദർപ്പണത്തിലെ ദൃശ്യം പോലെ, ദർപ്പണത്തിലെ ദൃശ്യം ആ ദൃശ്യത്തിന്റെ സ്വരൂപം ദർപ്പണം, അതുപോലെ ദൃശ്യത്തിന്റെ സ്വരൂപം ദർപ്പണമായിരിക്കുന്നത് പോലെ അവിടെ എന്താ അതിനെ പിരിക്കാൻ വയ്യ. ഞാൻ ഭൂമിയെ ആശ്രയിച്ച് നിൽക്കുന്നു, പക്ഷെ രണ്ടിനെ വേർപെടുത്താം. ഇവിടെ ആ ദർപ്പണത്തിൽ നിന്ന് ദൃശ്യത്തെ വേർപെടുത്താൻ പോയി, ആ ദൃശ്യത്തിൽ നിന്ന് നമുക്ക് ദർപ്പണത്തെ വേർപെടുത്താൻ പോയി. ആ ദർപ്പണത്തിൽ ദൃശ്യം കാണുമ്പോൾ അത് ഒന്നായി പോവുകയാണ്, ഒന്നായിരിക്കും, ഇവിടെ രണ്ടില്ല. അതിന് ആത്മാവെന്ന് പറയുന്നു, സ്വരൂപം എന്ന് പറയുന്നു. അതുപോലെ ശബ്ദത്തിന്റെ നിർവർത്തകമായിരിക്കുന്നു, ശബ്ദത്തിന്റെ പ്രകട ഭാവത്തിന് ഉപായമായിരിക്കുന്ന കർണമായിരിക്കുന്ന ആ ഇന്ദ്രിയത്തിന്റെ എല്ലാ സ്വരൂപമായിരുന്നു. അതിൽ എങ്ങനെ അതിന് പ്രവർത്തിക്കാൻ പറ്റും? സാധ്യമല്ല എന്നാൽ വേർതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ. അതോ എന്ന വാഗ്ഗച്ചതി, വാക്കവിടേക്ക് പോകുന്നില്ല. അപ്പൊ ഇവിടെ ഈ ശ്രോതാവ് ഈ ചോദ്യം ചോദിച്ചയാള്, അല്ലെങ്കിൽ പൃഷ്ഠാവ് ചോദ്യം ചോദിച്ചയാള്, അയാൾ നമ്മൾ ചോദ്യം ചോദിക്കുന്ന ഇപ്പോ നമ്മുടെ അറിവിനെ ആശ്രയിച്ച്, നമ്മൾ ആർജിച്ചിട്ടുള്ള അറിവിനെ ആശ്രയിച്ച ചോദിക്കുന്നതല്ല. അറിവിനെങ്ങനെ ആർജിക്കുന്നു? കർണങ്ങളിലൂടെ, മനസ്സുൾപ്പെടെയുള്ള കർണങ്ങളിലൂടെ ആർജിച്ച അറിവിൽ നിന്നുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ ഈ ചോദ്യങ്ങളിലൂടെ, ആ ചോദ്യങ്ങളുടെ സമാധാനത്തിലൂടെ ഇത് വെളിപ്പെടുമോ, വെളിപ്പെടുമെന്നുള്ള ധാരണയിലാണ് ചോദിക്കുന്നത്. ആ ധാരണയാണിവിടെ തിരുത്തുന്നത്, അത് ശരിയല്ല. ചോദ്യത്തിലൂടെയും സമാധാനത്തിലൂടെയും ഇത് വെളിപ്പെടുന്നതല്ല. സർവത്തിന്റെ ആത്മാവായിരിക്കുന്നു, സ്വരൂപമായിരിക്കുന്നു, ഇതിനൊന്നുകൊണ്ടും വെളിപ്പെടുത്താൻ സാധ്യമല്ല. അതിനടുത്ത് പറയുന്നത്, ഉദാഹരണ സഹിതം യഥാ അഗ്നിർദാഹകത പ്രകാശകശ്ചാപി ആത്മാനം പ്രകാശേതി ദഹതിച്ച തത്വം. അതിനൊരു നല്ല ഉദാഹരണം പറയുന്നു. നമ്മൾ സാധാരണ പറയുന്ന ഉദാഹരണം തന്നെ അഗ്നിദാഹക പ്രകാശക, അഗ്നി ദഹിപ്പിക്കുന്നു, ചൂടാക്കുന്നു, അഗ്നി ഉഷ്ണമുള്ളതാണ്, പ്രകാശക പ്രകാശിപ്പിക്കുന്നു. സന്ധ്യാത്മാനം എന്ന പ്രകാശം ദഹിച്ച, പക്ഷെ അത് അതിനെ പ്രകാശിപ്പിക്കുന്നില്ല, അതിനെ ദഹിപ്പിക്കുന്നു. അഗ്നി അഗ്നിയെ ദഹിപ്പിച്ചിരുന്നെങ്കിൽ അഗ്നി നശിച്ചു പോകും. അഗ്നി ഇന്ധനത്തെ ദഹിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇന്ധനം നശിച്ചു പോകുന്നത്, അഗ്നിയും അപ്രത്യക്ഷമാകുന്നു. പക്ഷെ അഗ്നി അഗ്നിയെ ദഹിപ്പിക്കുന്നില്ല, അതിനതിനു കഴിയില്ല. അതുപോലെ തന്നെ അഗ്നി മറ്റുള്ള സർവത്തെയും പ്രകാശിപ്പിക്കുന്നു, അഗ്നി അഗ്നി പ്രകാശിപ്പിക്കുന്നില്ല. അഗ്നി അഗ്നിയെ പ്രകാശിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചോദിക്കും, അഗ്നിയുടെ ആ പ്രകാശത്തെ അതിനെ പ്രകാശിപ്പിക്കുന്ന അഗ്നി തന്നെയാണല്ലോ. അഗ്നി വാസ്തവത്തിൽ അഗ്നിയെ പ്രകാശിപ്പിക്കുകയല്ലേ, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ അഗ്നിയെ നമ്മൾ കാണുന്നത് എന്ന് ചിലർ ചോദിക്കും. അഗ്നി അഗ്നിയെ പ്രകാശിപ്പിക്കുന്നില്ല. നമുക്ക് തോന്നുന്നത് എന്താണ്? അഗ്നിയാണ് അഗ്നിയെ പ്രകാശിപ്പിക്കുന്നത്. പ്രകാശിക്കുമ്പോൾ ആ പ്രകാശമാണ് അതിനെ പ്രകാശിപ്പിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നു. അഗ്നിയുടെ വസ്തുത എന്താ ചെയ്യുന്നത്? അതിനെ പ്രകാശിപ്പിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ എങ്ങനെ നമ്മൾ അഗ്നിയെ കാണുന്നു? രണ്ടു രീതി. നമ്മളൊരിക്കലും അഗ്നിയുടെ പ്രകാശം കൊണ്ട് മാത്രമല്ല അഗ്നിയെ കാണുന്നു. അഗ്നിയുടെ പ്രകാശം രണ്ടു കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, അത് അവിടെ ഉണ്ടായിരുന്ന അന്ധകാരത്തെ നശിപ്പിച്ചു, അതേ അത് ചെയ്യുന്നുള്ളൂ. അന്ധകാരത്തെ നശിപ്പിക്കുന്നു. അതാണ് അഗ്നിയുടെ പ്രകാശം എന്ന് പറയുന്നത്. അഗ്നി കാണുന്നവന് പ്രകാശിക്കുന്ന എന്തുകൊണ്ട്? അന്ധകാരത്തെ നശിപ്പിച്ചുകൊണ്ട് മാത്രമല്ല, പിന്നെയോ കാണുന്നവന്റെ കണ്ണ് അതിനെ പ്രകാശിപ്പിച്ചതുകൊണ്ടാണ്. എന്തുകൊണ്ട്? അന്ധന്റെ മുമ്പിൽ അഗ്നി പ്രകാശിച്ചാൽ അവൻ കാണൂ? കാണുന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് അവിടെ അഗ്നിക്ക് അഗ്നിയെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല? നിങ്ങൾ പറയുന്നു അഗ്നി സ്വയം അഗ്നിയെ പ്രകാശിപ്പിക്കണം. അഗ്നിക്ക് എങ്ങനെ പ്രകാശിപ്പിക്കുന്നതിനുള്ള ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ അന്ധനും അത് പ്രകാശിക്കേണ്ടായിരുന്നു. അഗ്നിയെ പ്രകാശിപ്പിക്കുന്ന അഗ്നിയല്ല, കണ്ണാണ് അഗ്നിയെ പ്രകാശിപ്പിക്കുന്നത്. അന്ധനാ കണ്ണില്ല, അതുകൊണ്ട് അന്ധന്റെ മുമ്പിൽ അഗ്നി പ്രകാശിപ്പിക്കുന്നു. കണ്ണുള്ളവനും അഗ്നിയില്ലെങ്കിൽ കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അവിടെ അഗ്നി അന്ധകാരത്തെ നശിപ്പിച്ചില്ല. അത് രണ്ടും വേണം. അപ്പൊ അഗ്നിക്കൊരു ജോലിയേ ഉള്ളൂ, ഇത് നമുക്ക് മനസ്സിലാക്കാം. അഗ്നിക്ക് അഗ്നിയെ പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നൊരു ജോലിയില്ല, മറിച്ച് അഗ്നിക്ക് അന്ധകാരത്തെ അകറ്റുക, അങ്ങനെ ഒരു ജോലിയുണ്ട്. അഗ്നിയെ പ്രകാശിപ്പിക്കുന്ന ആര്? കണ്ണ് തന്നെ, ചക്ഷുരേന്ദ്രിയം. ആ കണ്ണിനെ പ്രകാശിപ്പിക്കുന്നത് മനസ്സ്. മനസ്സിന്റെ പ്രകാശത്തെയാണ് ഇവിടെ മനസ്സോ മനോയത്, മനസ്സിന്റെ മനസ്സെന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിന്റെ മനസ്സായിരിക്കുന്ന ആ പ്രകാശം മനസ്സിലൂടെ ചക്ഷുരേന്ദ്രിയത്തിലൂടെ ആണ് ഈ അഗ്നിയെ പ്രകാശിപ്പിക്കുന്നത്. അപ്പോൾ അഗ്നിയെ, അതുകൊണ്ട് തന്നെ അഗ്നിക്ക് അഗ്നിയെ പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല. അഗ്നിയെ പ്രകാശിപ്പിക്കണമെങ്കിൽ കണ്ണും മനസ്സും അതിന്റെ പിന്നിലുള്ള ആത്മപ്രകാശവും വേണം. ആത്മപ്രകാശത്തിലാണ് അത് പ്രകാശിക്കുന്നത്. ഏതുപോലെ കണ്ണാടിയിലെ ബിംബങ്ങളെല്ലാം പ്രകാശിക്കുന്നത് ആ കണ്ണാടിയിലാണ്, അതൊരു പ്രകാശമാണ്. അതുപോലെ അതിൽ സർവവും പ്രകാശിക്കുന്നു. അതുപോലെ ആത്മപ്രകാശത്തിൽ അഗ്നിയുൾപ്പെടെയുള്ള സർവ്വതും പ്രകാശിക്കുന്നു. അതിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊന്നിനും സാധ്യമല്ല. അതാണ് ഈ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ പിന്നെ വാക്കുകൊണ്ടെങ്ങനെ അതിനെ പ്രകാശിപ്പിക്കാൻ പറ്റും? സാധ്യമല്ല. ആത്മപ്രകാശത്തിൽ സർവവും പ്രകാശിക്കുന്നു, ആ പ്രകാശം നിരപേക്ഷമാണോ എന്ന് ഈ ചോദ്യം ചോദിച്ചവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഇവിടെ ആചാര്യൻ ശ്രമിക്കുന്നത്? നോ മനോ മനസ്ച അന്യസ്യ സങ്കൽപ്പയൻ സങ്കൽപ്പയിതൃ അധ്യവസായിതൃ ച സത് ആത്മാനെന്ന സങ്കൽപ്പേതി അധ്യവസ്യതി ച തസ്യാവി ബ്രഹ്മ ആത്മേതി ബ്രഹ്മ ആത്മത്വം നമ്മൾ ചേർക്കണം. നമ്മനോ മനസ്സും ഇവിടെ എത്തിച്ചേരുന്നില്ല. മനസ്സെല്ലാ ഇന്ദ്രിയങ്ങളുടെയും പിറകിൽ നിന്നുകൊണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും വിഷയങ്ങളെ ഗ്രഹിക്കുന്നു. അതുതന്നെ പ്രാണരൂപത്തിൽ എല്ലാ കർമ്മേന്ദ്രിയങ്ങൾക്കും പിന്നിൽ നിന്നുകൊണ്ട് സർവപ്രവൃത്തികളെയും ചെയ്യിക്കുന്നു. ഒന്ന് തന്നെ പ്രാണനും മനസ്സും ഒന്ന് തന്നെ, ഒന്നിന്റെ തന്നെ രൂപാന്തരമാണ്. അങ്ങനെയുള്ള മനസ്സിന് സർവത്തെയും പ്രകാശിപ്പിക്കാൻ പറ്റും, പക്ഷേ ഇതിനെ പ്രകാശിപ്പിക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ അറിവിന് ഇതിനെ പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല. മനഃ എന്തുകൊണ്ട്? സങ്കല്പയിത്ര സങ്കല്പിക്കുന്നു മനസ്സ്. ഇത് പുസ്തകമാണ്, ഇത് പേനയാണ്, ഇത് മേശയാണ്, ഇത് പകലാണ്, ഇത് രാവാണ്, ഇത് ദേശമാണ്, ഇത് കാലമാണ്, ഇങ്ങനെ സങ്കല്പിക്കുന്നു. അതുപോലെ ഇത് ആത്മാവാണെന്ന് അതിന് സങ്കല്പിക്കാൻ വയ്യ, മനസ്സിനങ്ങനെ സങ്കല്പിക്കാൻ പറ്റത്തില്ല. അധ്യവസായത്ര നിശ്ചയിക്കുന്നു, അത് തന്നെ ഉറപ്പിക്കുന്നു, അതാണോ ഇതാണോ എന്ന് കൽപ്പിക്കുന്നു, ഇത് തന്നെ അല്ലെങ്കിൽ അത് തന്നെ എന്ന് സങ്കല്പിക്കുന്നു. ഈ പ്രപഞ്ചത്തിലുള്ള സർവത്തിനെ സംബന്ധിച്ചും മനസ്സിന് അങ്ങനെ ഒരു കഴിവുണ്ട്, ഏതിനെയും അതിനെ നിശ്ചയിക്കാം, വികൽപ്പിക്കാം, സങ്കല്പിക്കാം. പക്ഷേ ആത്മാനം എന്ന സങ്കല്പേരി, ആത്മാവിനെ കുറിച്ച് അങ്ങനെ സങ്കല്പിക്കാൻ സാധ്യം. അധ്യവസ്യതി നിശ്ചയിക്കാൻ സാധ്യമല്ല. തസ്യാവി ആത്മത്വം അതിന്റെയും സ്വരൂപമായിരിക്കുന്നു, അതുകൊണ്ടാണ് അതിന്റെയും സ്വരൂപമായിരിക്കുന്നു. തസ്യാവി ആത്മത്വം അവിടെ ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ട്, ബ്രഹ്മ അതിന്റെയും സ്വരൂപമായിരിക്കുന്നതുകൊണ്ട്. അപ്പൊ ഇവിടെ എല്ലാം മനസ്സിലാക്കി തരുന്ന എന്താണോ, ഇതിനെ അറിയാൻ ബോധ്യപ്പെടാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്, മനസ്സുകൊണ്ട് ചിന്തിച്ച്. അത് അസാധ്യമാണ് എന്നാണ്. അന്യമായ ഒന്നിനെ കുറിച്ച്, തന്നെ നിന്ന് അന്യമായ ഒന്നിനെ മാത്രമേ നമുക്ക് മനസ്സുകൊണ്ട് സങ്കല്പിക്കാനും ഉറപ്പിക്കാനും പറ്റൂ. അപ്പൊ ചെല്ലു ചോദിക്കും, അപ്പൊ ആത്മജ്ഞാനികളോ, ആരെ സംബന്ധിച്ചാലും ഇത് ശരി തന്നെയാണ്. ഒരു ജ്ഞാനിക്ക് സാധ്യമല്ല. പിന്നെ ആത്മജ്ഞാനി എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പമാണ്. നമ്മൾ സങ്കല്പിക്കുന്നു ആത്മജ്ഞാനി ഇങ്ങനെയായിരിക്കും, ആത്മജ്ഞാനി മനസ്സുകൊണ്ട് അതിനെ അറിയുന്നു എന്നല്ല. അത് മനസ്സിന് വിഷയമല്ല, ജ്ഞാനിക്കും വിഷയമല്ല, അജ്ഞാനിക്കും വിഷയമല്ല. തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്നത് അവിടെ ഒന്നും ഇത് മനസ്സിന് വിഷയമാണെന്നല്ല പറയുന്നു. അതിൻ്റെ ആവശ്യം, ഉപദേശങ്ങളുടെ ആവശ്യം, ഒരു ഉപദേശങ്ങളിലൊന്നും ഇത് ഇതിനെ മനസ്സുകൊണ്ട് പിടികിട്ടും എന്നല്ല പറയുന്നു. അപ്പോൾ മനനത്തിന്റെ പ്രയോജനം എന്തോന്നു, ഇത് മനസ്സുകൊണ്ട് പിടികിട്ടിയില്ലെങ്കിൽ. മനനം രണ്ടു തരത്തിൽ വരാം. ഒന്നും മനനം വിഷയനിഷ്ഠമായിട്ടുള്ള മനനം, മനനത്തിന് അവലംബമായിരിക്കുന്ന ശാസ്ത്രം. ശാസ്ത്രമൊന്നും ഉപദേശമൊന്നും പറയുക, രണ്ടും ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് മനനത്തിന്റെ അവലംബം. രണ്ടു തരത്തിൽ വരാം. ഒന്ന് വിഷയനിഷ്ഠമായിട്ട് വരാം, മറ്റൊന്ന് ആത്മനിഷ്ഠമായിട്ടും വരാം. ഇവിടെ പറഞ്ഞു വരുന്നതിന്റെയൊക്കെ താല്പര്യം എന്താണ്? വിഷയനിഷ്ഠമായ മനനം കൊണ്ട് ഇത് സാധ്യമല്ല, ആത്മനിഷ്ഠമായ മനനം കൊണ്ട് ഇത് സാധ്യമാണ്. ഇതാണ് പറഞ്ഞു വരുന്നത്. വിഷയനിഷ്ഠമായ മനനം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സാധാരണ ഭൗതികമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ സ്ഥിതിവിവര കണക്കുകളെല്ലാം ശേഖരിക്കുക,